2021 ഫെബ്രുവരി 3 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ഇത് കളിയല്ല, കാര്യമാണ്. ആലപ്പി രമണൻ എഴുതുന്നു. ആരാണ് മഹാകവി? വള്ളത്തോൾ നാരായണമേനോൻ. മഹാനടനോ? കാട്ടാശ്ശേരി അഗസ്റ്റിൻ ജോസഫ് ഭാഗവതർ. ഭാഗവതർ മൺമറഞ്ഞിട്ട് ഈ ഫെബ്രുവരി 3 56 വർഷം. വള്ളത്തോൾ നാരായണമേനോൻ വിവർത്തനം ചെയ്ത ഋഗ്വേദ പരിഭാഷാ പുസ്തകം 8 വിലയ്ക്ക് കവി തന്നെ കൊണ്ടുനടന്ന് വിൽപ്പന നടത്തിയിരുന്ന കാലം. കവി ആലപ്പുഴ നഗരത്തിലെത്തിയപ്പോൾ കൂടെ കൂടിയത് യുവാവായ M.K. സാനു മാസ്റ്റർ. പട്ടണത്തിൽ പല പ്രമുഖരെയും കണ്ട് പുസ്തകം കൊടുത്ത് വില വാങ്ങി നടക്കുമ്പോൾ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ശീമാട്ടി ഹാളിന്റെ ഉടമ വീരയ്യ റെഡ്ഡിയാരെയും കണ്ടു. സ്വയം പരിചയപ്പെടുത്തിയ ശേഷം 8 വില തന്ന് ഈ പുസ്തകം വാങ്ങി അങ്ങ് വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഒന്നുകിൽ ഞാൻ നഷ്ടപ്പെടാം അല്ലെങ്കിൽ കഷ്ടപ്പെടാം, ഇത് രണ്ടും കൂടി എനിക്ക് സാധ്യമല്ല. റെഡ്ഡിയാരുടെ മറുപടി കേട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ 8 തന്ന് അങ്ങ് പുസ്തകം വാങ്ങിയാൽ മാത്രം മതി, വായിച്ച് കഷ്ടപ്പെടണമെന്നില്ല. മഹാകവിയുടെ മറുപടി കൂട്ടച്ചിരിയിൽ കലാശിച്ചു. അന്ന് വൈകിട്ട് കിടങ്ങാമ്പറമ്പ് വാണിവിലാസം ഓലക്കൊട്ടകയിൽ കുമാരനാശാന്റെ കരുണ നാടകമുണ്ടെന്നറിഞ്ഞ് മഹാകവി ആലപ്പുഴയിൽ തങ്ങി. എന്നാൽ നാടകം നടക്കുമെന്ന് സംഘാടകർക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. കാരണം നാടകത്തിൽ ഉപഗുപ്തന്റെ വേഷം കെട്ടിയിരുന്ന ആലപ്പുഴക്കാരൻ സെബാസ്റ്റ്യൻ കുഞ്ഞുഞ്ഞു ഭാഗവതർ കടുത്ത പനിമൂലം കിടപ്പിലായി. പകരം ആ വേഷം കെട്ടാൻ മറ്റൊരാളെയുള്ളൂ. അത് കൊച്ചിക്കാരൻ കാട്ടാശ്ശേരി അഗസ്റ്റിൻ ജോസഫ് ഭാഗവതർ. അദ്ദേഹത്തിന് ഉപഗുപ്തന്റെ ഭാഗം മുഴുവൻ കാണാപാഠം. രോഗശയ്യയിൽ കിടന്നുകൊണ്ടാണെങ്കിലും കുഞ്ഞുഞ്ഞു ഭാഗവതർ തന്റെ ആത്മമിത്രത്തിനൊരു കത്തെഴുതി. ഒരു ശിങ്കിടിയെ ചട്ടം കെട്ടി അതിരാവിലെ കൊച്ചിക്ക് പറഞ്ഞയച്ചു. കൊച്ചിയിലെത്തി ഭാഗവതരെ കണ്ടുകിട്ടിയാൽ നാടകം പൊടിപൊടിക്കും, ഇല്ലെങ്കിലോ നാട്ടുകാർ കൊട്ടക തല്ലിപ്പൊളിക്കും. സൂര്യൻ പടിഞ്ഞാറ് ചാഞ്ഞതോടെ ദൂരദിക്കിൽ നിന്നുപോലും നാടകപ്രേമികൾ അണമുറിയാതെ വന്നുകൊണ്ടിരുന്നു. അവർ ആവർത്തിച്ചു കാണാറുള്ള നാടകമാണ് കരുണ. വൈകിട്ട് 5 കഴിഞ്ഞപ്പോൾ തുമ്പോളിക്കാരൻ ശിങ്കിടിയോടൊപ്പം അഗസ്റ്റിൻ ജോസഫ് ഭാഗവതർ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വന്നിറങ്ങി. പതിവുള്ള ഒരു ചായ കുടിക്കാനായി രണ്ടുപേരും തൊട്ടടുത്തുള്ള കൃഷ്ണഭവൻ ഹോട്ടലിലേക്ക് കയറിച്ചെന്നതും കടയുടമ പോറ്റിയുടെ അലസമായ കുശലാന്വേഷണം. സലാം ഭാഗവതരെ, ഇന്നെവിടാ കളി? ഭാഗവതർ ഗൗരവം വിടാതെ മറുപടി പറഞ്ഞു. തിരുമേനി, ഇത് കളിയല്ല, കാര്യമാണ് എന്നു പറഞ്ഞാൽ ഈ അഭിനയിച്ചു കിട്ടുന്ന കാശുകൊണ്ട് ചെന്നിട്ട് വേണം എന്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പു മാറ്റാൻ. അങ്ങ് ദൂരെ ജോസഫ് ഭാഗവതരുടെ തലവട്ടം കണ്ടതോടെ സംഘാടകർക്കും നടീനടന്മാർക്കും ഊര് നേരെ വീണു. കൃത്യം 6:30 തന്നെ നാടകം ആരംഭിച്ചു. വാസവദത്തയായി വേഷം കെട്ടി രംഗം പിടിച്ചടക്കിയിരിക്കുന്നത് ഓച്ചിറ വേലുക്കുട്ടി ഭാഗവതർ. ആളുകൾ ആ കഥാപാത്രത്തെ കൺകുളിർക്കെ കണ്ടിരിക്കെ ബുദ്ധമന്ത്രധ്വനികളോടെ തേജസ്വരൂപനായ ഉപഗുപ്തൻ പ്രത്യക്ഷപ്പെട്ടതും മുൻനിരയിലിരുന്ന മഹാകവി വള്ളത്തോൾ വേദിയിലേക്ക് കടന്നുചെന്ന് തന്റെ കൈവിരലിൽ കിടന്ന 1 പവന്റെ സ്വർണമോതിരം ഊരി ഉപഗുപ്തന്റെ മോതിരവിരലിൽ അണിയിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ഉപഗുപ്തൻ തന്റെ കൈവിരൽ നീട്ടിക്കൊടുത്തില്ല, പകരം തന്റെ വലതുകൈയിലെ ഓട് അഥവാ ഭിക്ഷാപാത്രം നീട്ടിക്കൊടുത്തു. മോതിരം വിരലിലണിഞ്ഞാൽ ഉപഗുപ്തനെന്ന സങ്കല്പം തകർന്നുപോകും. ആശാന്റെ കഥാപാത്രങ്ങൾ കാവ്യപുസ്തകത്തിൽ മാത്രമല്ല അരങ്ങിലും അനശ്വരരാണെന്ന് വള്ളത്തോളി ബോധ്യമായി. ഒരു ജന്മം മുഴുവൻ കലയ്ക്കുവേണ്ടി സമർപ്പണം ചെയ്തിട്ടും അഗസ്റ്റിൻ ജോസഫ് എന്ന മഹാനടന്റെ ജീവിത പുസ്തകത്താളിൽ എഴുതിച്ചേർത്തത് ദുരിതപർവം. എന്നിട്ടും സ്വന്തം മകന്റെ കൈയും പിടിച്ച് അതേ മാർഗത്തിലൂടെ തന്നെ അദ്ദേഹം മുന്നോട്ടുപോയി. ചെന്നെത്തിയത് തൃപ്പൂണിത്തുറ RLV കോളേജിൽ. അവിടുത്തെ സീനിയർ വിദ്യാർത്ഥി തണ്ണീർമുക്കം പുത്തനങ്ങാടിക്കാരൻ ചന്ദ്രോത്ഭവനെ ഭാഗവതർക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. പിരിയാൻ നേരം ഭാഗവതർ തന്റെ മകന്റെ കൈപിടിച്ച് ചന്ദ്രോത്ഭവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ചന്ദ്രോത്ഭവ എന്റെ മകനെ നോക്കിക്കൊള്ളണേ. അവർ ഒന്നിച്ചായിരുന്നു പിന്നെ ഊണും ഉറക്കവും. അവർ അങ്ങനെ അണ്ണനും തമ്പിയുമായി. ചന്ദ്രോത്ഭവൻ സാർ പണ്ടേ ധനാഢ്യനാണ്. കോളേജിനടുത്തൊരു കെട്ടിടം വാടകയ്ക്കെടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ താമസവും സംഗീത പഠനവും. പതിറ്റാണ്ടുകൾക്ക് ശേഷം ചന്ദ്രോത്ഭവൻ സാർ എന്നെ തേടി ഒരിക്കൽ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഞാൻ ചെന്ന് ഒരു പ്രഭാഷണം ചെയ്തു കൊടുക്കണം. അങ്ങനെ ഞാനും അദ്ദേഹത്തിന്റെ പരിചയക്കാരനായി. വളരെ പണ്ട് അതേ കുടുംബക്ഷേത്രത്തിൽ ചന്ദ്രോത്ഭവൻ സാറിന്റെ പാട്ടുകച്ചേരി. അന്ന് 16 വയസ്സുണ്ടായിരുന്ന യേശുദാസ് അദ്ദേഹത്തോട് ചോദിച്ചു, അണ്ണാ, അണ്ണന്റെ കച്ചേരിക്കിടയിൽ ഞാനും വന്നൊരു കീർത്തനം പാടിക്കോട്ടെ? അവന്റെ ആഗ്രഹമല്ലേ? ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിച്ചു, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ പാട്ട്? എന്റെ രമണ, അവൻ പാടിക്കഴിഞ്ഞ് നാട്ടുകാരെന്നെക്കൊണ്ട് പിന്നെ പാടിച്ചതേയില്ല. ഈ സംഗീത വിസ്മയത്തെ പരിചയപ്പെടാൻ ഞാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും നടന്നില്ല. പരിചയപ്പെട്ടതുകൊണ്ട് എന്തു കാര്യം? പരിചയം അവിസ്മരണീയമാകണം. ഒരിക്കൽ അദ്ദേഹം ഒരു സ്വകാര്യ സംരംഭത്തിൽ പങ്കെടുക്കാനെത്തും എന്നറിഞ്ഞ് ഞാൻ ചന്ദ്രോത്ഭവൻ സാറിനെ വിളിച്ചറിയിച്ചു. അദ്ദേഹം വീട്ടിൽ വന്ന് എന്നെയും കൂട്ടി ഗാനഗന്ധർവൻ വന്നെത്തിയ കെട്ടിടത്തിന്റെ താഴത്തെ മുറിയിൽ ചെന്ന് അവിടെ കണ്ട സെറ്റിയിൽ ഇരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞു, രമണ, നീ ചെന്ന് അവനോട് പറ ഞാനിവിടെ വന്നിരിപ്പുണ്ടെന്ന്. ഞാൻ ചെന്നറിയിച്ചതും ഗാനഗന്ധർവൻ വേഗം താഴെ വന്ന് ചന്ദ്രോത്ഭവൻ സാറിന്റെ മുന്നിൽ കൈകെട്ടി മിണ്ടാതെ നിന്നു. തുടർന്ന് സാറിന്റെ വക ശകാരം, എന്തേ ഇവിടെ വരുന്ന കാര്യം എന്നെ വിളിച്ചു പറയാതിരുന്നത് രമണൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ടും ഈ രമണൻ ആരാണെന്ന് അദ്ദേഹം ചോദിച്ചില്ല. തൊട്ടടുത്ത നാളിൽ ചന്ദ്രോത്ഭവൻ സാർ മുഹമ്മ കല്ലാപ്പുറത്തുള്ള ശിവഗിരി മഠത്തിന്റെ ഉപമഠമായ വിശ്വഗാജി മഠത്തിലെ അസ്പർശാനന്ദ സ്വാമിയോടൊപ്പം എന്റെ വീട്ടിൽ വീണ്ടും വന്നു. അവിടെ അദ്ദേഹം ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു കെട്ടിടം പണികഴിപ്പിച്ചു നൽകി. അതിന്റെ ഉദ്ഘാടനത്തിന് യേശുദാസ് വരും. ചന്ദ്രോത്ഭവൻ സാർ പറഞ്ഞു, രമണ, നീ വന്ന് യേശുദാസിന് സ്വാഗതം പറയണം. സ്വാഗതം ഒറ്റ വാക്കിലൊതുക്കണം. അവന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. കൃത്യസമയത്ത് തന്നെ ഗാനഗന്ധർവൻ വന്നെത്തി. വമ്പിച്ച പുരുഷാരം എന്നെ സ്വാഗതമാശംസിക്കാൻ ക്ഷണിച്ചു. എന്റെ മനസ്സ് ശൂന്യമായിരുന്നു. ആകെയുണ്ടായിരുന്ന പിടിവള്ളി ഗുരുവായൂരപ്പനുമായുള്ള ഓൺലൈൻ ബന്ധം മാത്രം. ഞാൻ പ്രസംഗം തുടങ്ങി. ഈ മഹത്തായ ചടങ്ങിൽ രാജ്യത്ത് കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും ഉന്നതനായ ഉദ്ഘാടകനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് കാരണക്കാരൻ ചന്ദ്രോത്ഭവൻ സാറാണ്. ജനം പൊരിഞ്ഞ കൈയടി. ഞാൻ ഗാനഗന്ധർവനെ ഒന്ന് നോക്കി. ആ മുഖത്ത് നിറഞ്ഞ സംതൃപ്തി. പ്രസംഗം അരമണിക്കൂർ നീണ്ടു. ഒറ്റ വാക്കിലൊതുക്കണമെന്ന് പറഞ്ഞ ചന്ദ്രോത്ഭവൻ സാർ അക്കാര്യം മറന്നു. ഒടുവിലൊരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തി. ഇന്ത്യയിൽ 2 ഗായകരെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ. 1 ജനാബ് മുഹമ്മദ് റഫി സാഹിബ്, 2 അദ്ദേഹത്തിന്റെ അനുജൻ ഡോക്ടർ കെ ജെ യേശുദാസ്. ജനം മഴ പെയ്യും പോലെ കൈയടിച്ചതോടെ എന്റെ ഊഴം കഴിഞ്ഞു. ഞാൻ സ്ഥലം വിട്ടു. പക്ഷേ സംഘാടകരായ യുവാക്കൾ എന്റെ പിന്നാലെ ഓടിവന്നു പറഞ്ഞു, അണ്ണാ, ദാസേട്ടൻ അണ്ണനെ കാണാൻ റോഡരികിൽ കാത്തുനിൽക്കുന്നു. ഞാൻ ഓടിക്കിതച്ചെത്തുമ്പോൾ ആരാധകരുടെ നടുവിൽ നിന്നദ്ദേഹം എന്റെ നേർക്ക് കൈനീട്ടി വിളിച്ചു, രമണ. എല്ലാം കണ്ടും കേട്ടും കൂടെയുണ്ടായിരുന്ന ഗാനഗന്ധർവന്റെ ആത്മസുഹൃത്ത് ഡോക്ടർ ചേർത്തല ഗോവിന്ദൻകുട്ടി സാർ പിറ്റേ ആഴ്ച വിജയ് യേശുദാസിന് ക്ലാസ്സെടുക്കാൻ ചെന്നൈയിലെ വസതിയിലേക്ക് കയറി ചെന്നപ്പോൾ ഗാനഗന്ധർവൻ ആദ്യം ചോദിച്ച ചോദ്യം, എങ്കിലും എന്റെ ഗോവിന്ദൻകുട്ടി, ആ മനുഷ്യന് ഇതെല്ലാം ഓർത്തുവെച്ചെങ്ങനെ പ്രസംഗിക്കാൻ കഴിയുന്നു? ശരിയാണ്, കാവ്യം പോലെ ഗാനം പോലെ പ്രഭാഷണവും ഒരു നല്ല കലയാണ്.